ഓസ്ട്രേലിയയിലെ പൊതുജനത്തിനിടയിൽ വാക്സിനേഷൻ നിരക്ക് കൂട്ടുന്നതിനുള്ള പദ്ധതികളാണല്ലോ ഇപ്പോൾ ഏറ്റവും സജീവം. ഉയർന്ന വാക്സിനേഷൻ നിരക്ക് നേടിയിട്ടുള്ള പല രാജ്യങ്ങളിലും കോവിഡ് പാസ്പോർട്ട് എന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ മലയാളികൾ കോവിഡ് പാസ്പോർട്ട് ഉപയോഗിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് എസ് ബി എസ് മലയാളത്തോട് പങ്കുവച്ചു. ഫ്രാൻസിലെയും അയർലൻഡിലെയും മലയാളികൾ എസ് ബി എസ് മലയാളത്തോടൊപ്പം ചേരുന്നു. ആദ്യം പാരീസിൽ നിന്ന് ജോജു കാട്ടുകാരൻ. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ജോജു കാട്ടുകാരൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ജോജു. അവിടുത്തെ ഒരു കോവിഡ് സാഹചര്യവും അതുപോലെ തന്നെ വാക്സിനേഷൻ നിരക്കും ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഒരു വർഷത്തെ മുൻപുള്ള ഒരു കണക്കുകളെ അപേക്ഷിച്ച് വളരെയധികം മെച്ചപ്പെട്ടു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വാക്സിനേഷൻ നിരക്കിന്റെ കാര്യത്തിൽ ഒന്ന് വിശദീകരിക്കാമോ, എങ്ങനെയാണ് സാഹചര്യങ്ങൾ?
ജനജീവിതം ഇപ്പോൾ സാധാരണ പോലെയാണ്. നമ്മളിപ്പോ മാസ്ക് ഇല്ലാതെ പുറത്ത് നടക്കാം. നമുക്ക് ട്രെയിനോ ട്രാമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് ഇതൊക്കെ കയറാനും പിന്നെ കടകളുടെ ഉള്ളിലേക്ക് കയറാനും മാസ്ക് നിർബന്ധമാണ്. അല്ലാതെ നമ്മളിപ്പോൾ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഓപ്പൺ എയറിലൊക്കെ നടക്കണ ഏരിയകളിലും പബ്ലിക് ഓപ്പൺ സ്ഥലങ്ങളിലൊക്കെ മാസ്ക് ഇല്ലാതെ നടക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനജീവിതം ഒക്കെ സാധാരണ പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം എനിക്ക് തോന്നുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ പാരീസിൽ വരുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ റീസെൻ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ വാക്സിനേഷൻ്റെ രണ്ട് വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതൊരു ചടങ്ങ് പോലെ എല്ലാവരും നോക്കാറുണ്ട്. എന്നാൽ എല്ലാം ജനജീവിതം സാധാരണ പോലെ തന്നെയാണ്.
എങ്ങനെയാണ് താങ്കളും ജോജു എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു പോകുമ്പോഴും അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരുന്നത്? അത് എങ്ങനെയാണ് കാണിക്കുന്നത്? അതൊരു സ്ഥിരം ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു, എങ്ങനെയാണ്?
വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോ ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഒരു അഞ്ചാറ് രാജ്യം ട്രാവൽ ചെയ്യണ്ടായി. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഹംഗറി, സ്ലോവാക്കിയ, ജർമ്മനി ഒക്കെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ആകെ സ്ലോവാക്കിയയിലെ ബ്രാത്തിസ്ലാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് കയറുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഒരു ആൾ മാത്രമാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഒരു പല രാജ്യങ്ങളിലും പല പ്രാവശ്യമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു ഈ ദിവസങ്ങളിലെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചോദ്യമൊന്നുമില്ല. പക്ഷേ നോർമൽ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെയൊക്കെ തന്നെ യാത്ര ചെയ്ത് പോയിരുന്നു.
അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എത്രമാത്രം ആവശ്യമാകുന്നുണ്ട്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചോദിക്കുന്നത്? ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും
ബോർഡറിൽ അവർ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം. പക്ഷെ ചോദിക്കാറില്ല. അത്രയധികം ജനങ്ങൾ ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കലൊരു പ്രാക്ടിക്കൽ ഇതല്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഓസ്ട്രിയയിലൊക്കെ പോയപ്പോൾ റെസ്റ്റോറൻറ്റിൽ അവർ ഇങ്ങനെ ചോദിച്ചു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണണം എന്ന് പറഞ്ഞു. അത് നമ്മൾ ഫോണിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു റെസ്റ്റോറൻറ്റിൽ വെയിറ്റർ ചോദിച്ചപ്പോൾ. അല്ലാതെ വേറെ അങ്ങനെ ഒരു നോർമൽ ഇതിൽ തന്നെയാണ് എല്ലാം പോകുന്നത്.
ഫ്രാൻസിൽ എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് വേണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുന്നത്?
ഫ്രാൻസിൽ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ഇത് വേണം, സ്വിമ്മിംഗ് പൂളിലേക്ക് കയറുമ്പോൾ വേണം, പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ തിയേറ്റർ ഓഫീസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു വാക്സിനേഷൻ നിരക്ക് ഉയർന്ന ഒരു നിരക്കായി മാറുന്നതിൽ ഏതെല്ലാം ഘടകങ്ങളാണ് സഹായിച്ചത്? എന്തെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ്
ഇതിപ്പോ വാക്സിനേഷൻ ഏറ്റവും അധികം ഗവൺമെന്റിന് ജനങ്ങളിലേക്ക് വാക്സിനേറ്റ് ചെയ്യാൻ സഹായിച്ചത് ഈ വെക്കേഷൻ ടൈമില് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും വെക്കേഷൻ ഒരു മസ്റ്റായ കാരണം എല്ലാവർക്കും യാത്ര ചെയ്യാൻ അത്രയധികം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് വാക്സിനേറ്റ് ആയി. അതിൽ പ്രായമായിട്ടുള്ള പലരും നമുക്കറിയാവുന്നവർ ഞങ്ങൾ വാക്സിനേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞവരൊക്കെ യാത്രയുടെ ഒരു സിറ്റുവേഷൻ ഇത് വേണമെന്ന് നിർബന്ധമായി ട്രെയിനിൽ കയറണം നിർബന്ധം പറഞ്ഞപ്പോൾ എല്ലാവരും വാക്സിനേറ്റഡ് ആയി. പക്ഷേ ട്രെയിനിൽ കയറുമ്പോൾ ജസ്റ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. എന്നാലും അത് ഗവൺമെൻറ്റിനെ അത് വളരെയധികം സഹായിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു 80% ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലിപ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 72% ആയിണ്ട്. സെക്കൻഡ് ഡോസ് 66% ആൾക്കാർ വാക്സിനേറ്റഡ് ആണ്. സ്കൂളിലെ 6 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് മാസ്ക് വേണമെന്ന് ഇപ്പൊ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്.
സ്കൂളിൽ പോകുമ്പോൾ 6 വയസ്സിന് മുകളിലുള്ളവർക്ക്
12 വയസ്സിന് മേലെയുള്ളവർക്കായിരുന്നു മാസ്ക് നിർബന്ധം. ഇപ്പൊ അത് 6 വയസ്സാക്കിയിട്ടുണ്ട്.
ഫ്രാൻസിൽ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്, ഡെൽറ്റ വേരിയന്റ് ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ?
ഡെൽറ്റ വേരിയന്റ് കുറച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യമായിട്ട് തന്നെ സ്പ്രെഡ് ആവുന്നുണ്ടെന്നാണ് ഇൻഫർമേഷൻ.
പൊതുവായിട്ട് മലയാളികൾക്കിടയിലും എങ്ങനെയാണ് ഈ വാക്സിനേഷൻ പാസ്പോർട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള പുതിയ ജീവിത ശൈലിയിലേക്ക് മാറുവാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ടോ? എന്തെല്ലാം പ്രതിസന്ധികളാണ് മലയാളികളും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ളവരിൽ നിന്നും ഉയർന്നത്?
മലയാളികളുടെ ഓണം സെലിബ്രേഷന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. അപ്പോൾ അതൊക്കെ മുമ്പേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വാക്സിനേറ്റഡ് ആയിണ്ട്. 300 പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷനൊക്കെ നല്ല രീതിയിൽ നടന്നുപോയി മലയാളികളുടെ ഇടയിലും. മലയാളികൾ പിന്നെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് എല്ലാവരും നേരത്തെ തന്നെ വാക്സിനേറ്റഡ് ആയിരുന്നു. വാക്സിനേഷന് എതിരായിട്ട് ഒരു വലിയ സമരം ഇവിടെ എല്ലാ ആഴ്ചകളിലും എല്ലാ ശനിയാഴ്ചയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് വാക്സിനേഷനെതിരായിട്ട്. അതിനെ കുറെ പേര് യോജിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള കുറെ ആൾക്കാർ അതിനെതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇതൊരു ഗവൺമെന്റ് അതൊന്നും വിലക്കെടുത്തിട്ടില്ല. എല്ലാവരും വാക്സിനേറ്റ് ചെയ്യണം എന്നാണ് ഗവൺമെന്റും ആഗ്രഹിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവര് പ്രിക്കോഷൻസ് എപ്പോഴും ഇങ്ങനെ മീഡിയ വഴിയും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വാക്സിനേഷൻ മരണ റേറ്റ് വളരെയധികം കുറച്ചു എന്ന് തന്നെയാണ് മൊത്തത്തിലുള്ള പബ്ലിക് ഒപ്പീനിയനും ബാക്കി എല്ലാം എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. വാക്സിനേഷന് ശേഷം മരണസംഖ്യ വളരെയധികം കുറഞ്ഞു.
വളരെ നന്ദി ജോജു കാട്ടുകാരൻ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു.
കോവിഡ് പാസ്പോർട്ട് എങ്ങനെ പൊതുജനത്തിന്റെ യാത്രാ സൗകര്യങ്ങളിലും അതുപോലെ തന്നെ ജനജീവിതത്തെയും നിർണായകമായ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഫ്രാൻസിൽ നിന്നുള്ള പാരീസിലുള്ള മലയാളി ജോജു കാട്ടുകാരൻ ഇതുവരെ വിവരിച്ചത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വാക്സിനേഷൻ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. അവിടെയുള്ള ഒരു മലയാളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡബ്ലിനിലുള്ള അലക്സ് ജെയ്ക്കബ് നമുക്കൊപ്പം ചേരുന്നു.
നമസ്കാരം അലക്സ് ജെയ്ക്കബ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, പറഞ്ഞോളൂ.
ഓക്കെ, അവിടുത്തെ ഒരു കോവിഡ് സാഹചര്യം ഒരു വർഷത്തെ മുൻപത്തെ സാഹചര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു പൊതുജനജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഒന്ന് വിശദീകരിക്കാമോ?
ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ എല്ലായിടത്തെയും പോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വലിയ പ്രയാസം പ്രതിസന്ധികളായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വാക്സിനേഷൻ നല്ല രീതിയിൽ എടുത്തു, അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. കാരണം ഏതാണ്ട് 85-90% വരെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പം ഇന്നലെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അവർ എനിക്ക് ഒക്ടോബറിൽ ഇപ്പം ചെറിയ ഇപ്പം നൈറ്റ് ക്ലബും അങ്ങനത്തെയൊക്കെ ഉള്ളൂ ഇനിയിപ്പം തുറക്കാനുള്ളത്. അപ്പം അങ്ങനെ എല്ലാ റെസ്ട്രിക്ഷൻസും ഒക്ടോബറിൽ മാറ്റുവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാന കാരണം വാക്സിനേഷൻ ഇത്ര ആയതിൻ്റെ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ അവിടെ ഏത് വാക്സിനാണ് എടുക്കുന്നത്?
ഇവിടെ പലതുണ്ടായിരുന്നു. ആദ്യമേ ആസ്ട്രസെനിക്ക ആയിരുന്നു, പിന്നെ ഭൂരിഭാഗവും ഫൈസർ ആയിരുന്നു, പിന്നെ മോഡേണ കൊടുത്തായിരുന്നു ഇടയ്ക്ക്. എന്നാലും ഫൈസറാണ് മെയിൻലി. അത് മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. 12 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് 1 മാസമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അവരും അതും ന്യായമായ രീതിയിലുള്ള പിള്ളേരൊക്കെ എടുത്തു.
അപ്പോൾ ഈ വാക്സിനേഷൻ നിരക്ക് കൂടിയത് എത്രമാത്രം ഇവിടെ നിയന്ത്രണങ്ങളെയും മറ്റു കാര്യങ്ങളെയും കോവിഡ് നിരക്കിനെയൊക്കെ സഹായിച്ചതായിട്ട് അല്ലെങ്കിൽ ബാധിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്?
അതാണ് അതിൻ്റെ അടിസ്ഥാനകരമായ കാര്യം. കാരണം ആദ്യമേ ബാക്കി എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും ഒരുപാട് സ്പ്രെഡ് ആകുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേർക്ക് വരികയും ഒരുപാട് ഹോസ്പിറ്റലൈസേഷൻ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വാക്സിനേഷൻ എടുക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ചിലപ്പം പോസിറ്റീവ് ആകുന്നുണ്ടായിരിക്കാം, പക്ഷേ അത്ര ക്രിട്ടിക്കലായിട്ട് വരുന്നില്ല. ഈവൻ ഡെൽറ്റ പോലും വന്നിട്ട്, കാരണം ഡെൽറ്റ ഏറ്റവും ആദ്യം വന്ന് UKയിലായിരുന്നു. UK എന്ന അയർലൻഡിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഡെൽറ്റ കേസുകൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ അത് ഒരുപാട് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകാതെ പോയതിൻ്റെ ഒരു കാരണം അത് വാക്സിനേഷൻ തന്നെയാണ്. അപ്പോൾ വാക്സിനേഷൻ വളരെ ഇവിടെ ആൾക്കാരത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അനുസരിച്ചു, എല്ലാവരും അത് എടുക്കാൻ നിൽക്കുക ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജനസംഖ്യ ഇവിടെ കുറവാണല്ലോ. ഇപ്പം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്ത്യ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജനസംഖ്യ ഇച്ചിരി കുറവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെങ്കിലും അല്ലെങ്കിൽ റൂൾസൊക്കെ ഒന്ന് പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ എളുപ്പമാണ് ആളുകൾക്ക്. ഇപ്പം കടയിൽ പോയാലും അല്ലൊരു ബസ്സിൽ കയറിയാലോ അല്ല അങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ആളുകൾക്ക് അത് ഇച്ചിരി കൂടെ എളുപ്പമാണ്. പക്ഷെ ആൾക്കാരതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് കേട്ടോ സത്യാവസ്ഥ. അതായത് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കണം, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 80% ആൾക്കാരും അത് ചെയ്തില്ല. അത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു മെയിൻ കാരണം. പക്ഷെ വാക്സിനേഷൻ വന്നതാണ് അതിനൊരു മെയിൻ ഘടകമായത്.
വാക്സിനേഷനായ ആളുകൾ മുന്നോട്ട് വരുന്നതിന് ചില വിഭാഗങ്ങളിലെങ്കിലും മടി കാണിച്ചിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പലയിടങ്ങളിലും. അത്തരം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുന്നതിന് അവിടെ എന്തെല്ലാം നടപടികളാണ് സഹായിച്ചതായി മനസ്സിലാക്കുന്നത്?
അവയർനെസ് ആണ് മെയിൻലി കൊടുത്തോണ്ടത്. ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ, പക്ഷെ ഒരു കുറച്ച് വിഭാഗം ഉള്ളു. ഇപ്പോഴും കാണുമായിരിക്കും. ഇപ്പൊ 90% വാക്സിൻ എടുത്തെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ എടുക്കാത്തതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അവർ ആ ഒരു രീതിയിലുള്ള അവയർനെസ്സിനേക്കാളും ഉപരി ഇത് ഇവിടെ ഇത് സ്ട്രിക്റ്റ് ആക്കി. അതായത് പല കാര്യങ്ങളും, ഇപ്പം പബ്ബിൽ കയറണമെങ്കിൽ ഇത് അത് കോവിഡ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്യൂ ചെയ്തു. അതായത് 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് കോവിഡ് പാസ്പോർട്ട് കിട്ടുന്നത്. അത് ഡിജിറ്റലായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാവുന്ന ഒരു സാധനം നമ്മുടെ ഫോണിലും കാണും, നമുക്കൊരു പേപ്പർ വീട്ടിൽ പോസ്റ്റിലും വരും. നമ്മൾ 2 വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ, അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പബ്ബിൽ പോകാൻ പറ്റുള്ളൂ, റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഫാമിലിയുടെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ ചെന്ന് നമ്മുടെ ഫോണിൽ ഇത് കാണിച്ചത് സ്കാൻ ചെയ്യണം രണ്ടുപേരും, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ തന്നെ മാൻഡേറ്ററി ആയില്ലേ ആൾക്കാർക്ക് ജനറലി പുറത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാധനം എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക, എടുത്തിട്ട് ഇതെല്ലാം റെഡിയാക്കി ഇരിക്കട്ടെ, എന്നാൽ പുറത്തോട്ട് ഇറങ്ങാമല്ലോ എന്നുള്ള രീതിയിലും അങ്ങനെ കുറച്ച് പേര് ചിന്തിച്ചവരുണ്ട്.
അപ്പോ ഇതിനെ വാക്സിൻ പാസ്പോർട്ട് എന്നാണോ വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്താണ് വിളിക്കുന്നത് അവിടെ? അത് ഏത് രീതിയിലാണ് അവിടെ ചോദിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ?
കോവിഡ് പാസ്പോർട്ട് എന്നാണ് പറയുന്നത്. അതായത് 2 ഡോസ് വാക്സിനും എടുത്തവർക്ക് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ്. 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ വരും, ഇമെയിലും വരും. ആ സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇടുക, എന്നിട്ട് നമ്മളത് സ്കാൻ ചെയ്ത് എവിടെ ചെന്നാലും അത് സ്കാൻ ചെയ്യാവുന്ന സാധനം, അത് അതൊരു ഇതാണ്, നമ്മുടെ QR കോഡാണ്. അപ്പോൾ അന്നേരത്തേക്കും അത് സ്കാൻ ചെയ്യാവുന്നതാണ്. അത് സ്കാൻ ചെയ്യുന്നതിന് കൊടുത്ത് നമ്മളൊരു ഫോട്ടോ ഐഡിയും കൂടെ കാണിക്കണം, ആ ആൾ തന്നെയാണ്. അപ്പോൾ അവർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഏത് കടയിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും, കാരണം ഇത് ഞാൻ ഞങ്ങൾ ക്ലീനായിട്ട് കണ്ട, കാരണം അന്ന് ഞങ്ങൾ പോയെന്ന് എൻ്റെ വൈഫിന് പുള്ളിക്കാരത്തിൽ ഐ ഡി ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവർ സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഇതിൽ സിസ്റ്റത്തിൽ പേര് വരും. അപ്പോൾ ആൾ തന്നെയാണ് നമ്മളെന്നറിയാം, നമ്മൾ ഐഡിയും കൂടെ കാണിക്കണം. പിന്നെ ഞാൻ വണ്ടിക്കകത്ത് പോയിട്ടാണ് ഐ ഡി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം ആക്കിയത് കൊണ്ടാണ് ഇത് ഇച്ചിരി കൂടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുതലും ഇത് എടുക്കാതെ വേറെ നിർവാഹം ഇല്ലല്ലോ. കാരണം പ്രധാന സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പം ഈ ഇവൻറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ ഗവൺമെൻറ്റോടെ നടക്കുന്നുണ്ട്. അതായത് ഇവൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ആകപ്പാടെ തകർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിനുമായിട്ട് അവർ ആ ഇവൻറ്റിൻ്റെ ആൾക്കാർ ആദ്യമേ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ 2 വാക്സിനും എടുത്തവരെ മാത്രമേ അവർ അതിനനുവദിക്കൂ എന്നുള്ള ഒരു പ്രപ്പോസൽ അങ്ങോട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഓപ്ഷനില്ല ജനങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം അതാണ് ഇവിടെ മെയിൻലി ഇവിടെ ഇത്രയും ഒരു ഇതാകും കാര്യം.
സാധാരണ ജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എത്രമാത്രം വ്യത്യസ്തമാണ് സാധാരണ ജീവിതവും ഈ കോവിഡിനൊപ്പമുള്ള ഈ പുതിയ ജീവിതശൈലിയും, അതൊന്ന് താരതമ്യം ചെയ്യാൻ കഴിയുമോ?
ഒരുപാട് വ്യത്യാസമാണ്. കാരണം ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് സോഷ്യലൈസിംഗ് ഒക്കെ ഒരുപാട് ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ്. അപ്പം നമുക്ക് സമയവും ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒരു 1.5 വർഷമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സ്റ്റിൽ ഫാർ ഫ്രം ദ ഓൾഡ് ഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. മാസ്കൊക്കെ കുറേ നാൾ, മാസ്കൊക്കെ എന്നാണല്ലോ ഇവിടെ ഇപ്പോഴും മാൻഡേറ്ററിയാ. അപ്പം
എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്?
നിലവിലുള്ളത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലായിടത്തും അതുപോലെ തന്നെ, മാസ്ക് കമ്പൽസറി ആണ്. പിന്നെ ഇപ്പം ഔട്ട് ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ഫുട്ബോളും അല്ലെങ്കിൽ കുട്ടികളുടെ ട്രെയിനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇൻഡോർ പാർട്ടീസും നമുക്ക് വീടുകളിലൊക്കെ പോകും, അതൊക്കെ ചെയ്യാം. ഒരുമാതിരിപ്പെട്ടതെല്ലാം ചെയ്തു. ഇപ്പം 100 പേര് 150 പേരെ വരെ ഔട്ട്ഡോർ അത് ഹോളിലൊക്കെ പാർട്ടികൾ നടത്താവുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു അസോസിയേഷൻ്റെ ആദ്യത്തെ ഓണപ്പരിപാടി അടുത്ത ശനിയാഴ്ചയാണ്. ആദ്യത്തെ, അതായത് 1.5 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും 150 പേരെതാണ് ഉണ്ടായിരുന്നത്, 120 പേരെതാണ് ഉണ്ട്.
ശ്രീ അലക്സ്, വളരെയധികം നന്ദി ഈ വിശദാംശങ്ങൾ ഡബ്ലിനിൽ നിന്നും പങ്കുവച്ചതിന്.
കുഴപ്പമില്ല, താങ്ക് യു വെരി മച്ച് ഡെലിസ്.
യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് പാസ്പോർട്ട് എങ്ങനെ പൊതുജനജീവിതം ഒരു പരിധിവരെ സാധാരണഗതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഫ്രാൻസിലെയും അതുപോലെ തന്നെ അയർലൻഡിലെയും മലയാളികൾ നമുക്കായി വിവരിച്ചത്. വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ശ്രോതാക്കൾക്ക് ഈ പരിപാടി വീണ്ടും കേൾക്കാവുന്നതാണ്.